ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
உஷ்டமாத்திரபுருஷோந்தராத்மா சதா ஜனானாம் ஹ்ருதயே சந்நிவிஷ்டஃ தம் ஸ்வாத்சரீராத் ப்ரவர்ஷேத் மஞ்சாதிவேஷீகாம் தைரியேன தம் வித்யாத் சுக்ரம் அமிர்தம் தம் வித்யாத் சுக்ரம் அமிர்தமிதி ஸ்மிருதி ப்ரோக்தாம் நசிகேதோ அதலத்வா வித்யாம் ஏதாம் யோக விதிம் ஜக்ருஸ்னம் ब्रह्म प्राप्तो विरजो भूति मृत्यु अन्योक्तेवं यो विदध्यात्ममेव.
ஒன்றாவது மந்திரத்தில் பிரபஞ்ச பட்சத்தை நான் நிரூபணம் செய்தது, அதனாதாரமாயிருக்கிற வேறாயிருக்கிற பிரம்மமான சத்தியம் பிரபஞ்சம் அது பட்சம் போல நசிக்கிறதாணு என்று பண்ணு. அடுத்து இரண்டாவது மந்திரத்தின் ஆமுகமாய் பாஷ்யத்தில் பயந்தான் ஜகத மூலம் ததேவ நாஸ்தி ப்ரஹ்ம அசத ஏவ இதம் நிசிருதம். இது ஒரு பூர்வபட்சம், இவிட ஒரு சம்சயம் உன்னிக்கையான யத் விஜ்ஞானாத் அமிர்தா பவந்தி இத்யுச்யதே. ஏதென்னின்ற அறிவுண்டாணோ அமிர்த அமரண தர்மமான மரணமில்லாதவராய் தீர்ந்து பண்ணு. ஆத்மவிஜானம் கொண்டு மரணத்தை அதிஜீவிக்கணும் என்று பண்ணு. அது எந்த ஜகத மூலம், அது பிரபஞ்சத்தின் காரணமாயிருக்கிறதும் பண்ணு. அது ஒரு ஆட்சேபம் உன்னிக்கையான ததேவ நாஸ்தி பிரம்ம தத் பிரம்ம நாஸ்தி ஏவ தத் பிரம்ம நாஸ்தி ஏவ அங்கே ஒரு பிரம்மம் இல்ல. இதெங்கே உண்டாயி அசத ஏவ இதம் நிஸ்ருதம். அசத ஏவ அசத்தில் நின்றும் சூன்யத்தில் நின்றும் இதம் நிஸ்ருதம் ஈ பிரபஞ்சம் உண்டாயிருக்கிறது. சூன்யவாதிகள் பரையணும் ஒரு சூன்யதையில் சுத்தமாய ஒரு சூன்யதையில் சங்கல்பிக்க கழியாத்த ஒரு சூன்யத, ஆ சூன்யதையில் நான் ஈ ஜெகத்து உண்டாயிருக்கிறது என்ன பண்ணாலோ பயணம் ததுனா அது சரியல்ல. மனது பாஷகாரன் பயணம் அங்கே ஒரு சசயத்தை பரிஹரிக்கிறதி வேண்டிட்டு அடுத்த மந்திரோபதேசம். அடுத்த பாஷகாரன் பயணம் எதிதம் எதிதம் கிஞ்ச ஜெகத் சர்வம் பிராண ஏகதி மிஸ்ருதம் அது வைக்காதிக்கணும். எதிதம் ஜம் கிஞ்ச ஜகத் இவடம் கிஞ்ச ஜகத் ஜகத்தாய் பிரபஞ்சமாய் எந்தக்க உண்டோ என்ன பிரபஞ்சத்தின் வைபுல்யத்தை அந்த விசாலதை உட்கொள்ளா வேண்டிட்டு எதிதம் கிஞ்ச யத்கிஞ்ச இதம் ஜகத் இவட பிரபஞ்சமாய் எந்தக்க உண்டோ. பிரபஞ்சம் நம்ம முன்பும் சர்ச்சைட்டுள்ளதான் பாஹ்யமாக காணும் ஸ்தூலம் மாத்திரமல்ல ஸ்தூல சூக்ஷ்ம காரண ரூபத்திலுள்ள சமஸ்து வெஷ்டி சமஷ்டி ரூபத்தில் இருக்கிற ஈ சம்பூர்ண பிரபஞ்சம் இது சர்வம் பிராண ஏஜதி என்னான மந்திரம். பிராணே ஏஜதி என்னான பிரிச்செடுக்க பிராணே பரஸ்மின் பிரம்மணி சதி ஏஜதி சந்த கம்பதே. ததேவ நிசதம் நர்கதம் சத் பிரசலதி நியமேன சேஷ்டதி. இது சர்வம் தான பரஸ்மின் பிரம்மணி சதி ஏஜதி. ஆ பரபிரம்மம் சூன்யமல்ல, ஆ பரபிரம்மம் இதனேக்காள் வியாபகமாயிருக்கிற பிரகத்தாயிருக்கிற ஆ பரபிரம்மம் உள்ளது கொண்டாலும் ஏஜதி கம்பதே பிரவர்த்திக்கிறது சலிக்கிறது. கம்பதே என்ன சலிக்கிறது கூட பிரவர்த்திக்கிறது എന്ന് പറഞ്ഞാൽ അത് വ്യാഖ്യാനിക്കുന്നു. കമ്പത എന്ന് പറഞ്ഞതിന് തദൈവ നിസ്കൃതം, ആ ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. നിർഗതം പുറപ്പെട്ടത് ഉണ്ടായത്, അങ്ങനെ നിർഗമിച്ച് നിർഗതം സത്, നിർഗമിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, പ്രചരതി യുജതി കമ്പതേ. അതിന്റെ അർത്ഥം പറയുന്നത് നിയമേന ചേഷ്ടത, നിയമപൂർവകമായി പ്രവർത്തിക്കുന്നു എന്നാണ്. ഇവിടെ പ്രാണൻ എന്ന് പറയുന്ന ശബ്ദത്തിനർത്ഥം ബ്രഹ്മം എന്നാണ്, സാധാരണ പ്രാണൻ എന്ന് പറയുന്ന അർത്ഥമാണ്. അപ്പൊ ആ പരബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായി ഇത് നിയമപൂർവം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. നിയമപൂർവം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ചത്തിൽ കാണുന്ന നിയമവ്യവസ്ഥ, ആ നിയമവ്യവസ്ഥയാണ് ഈ പ്രപഞ്ചത്തിന് കാരണമായി ഒരു നിയന്താവ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. അതിന്റെ ഹേതു ലിംഗം അല്ലെങ്കിൽ, കാരണം എവിടെ ഒരു നിയമവ്യവസ്ഥ കാണുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു നിയന്താവ് ഉണ്ടായിരിക്കണം, അല്ലാതെ ഉണ്ടാകത്തില്ല. നമ്മളെവിടെയെങ്കിലും ഒരു നിയമവ്യവസ്ഥ കാണുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും, ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു നിയന്താവ്, ഒരു നിയാമകൻ ഇതിന്റെ പിന്നിൽ ഉണ്ടാകണം. എന്നാൽ ഈ വ്യവസ്ഥ നിലനിൽക്കത്തും നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യൻ നിയമങ്ങൾ ഉണ്ടാകുന്നു, മറ്റു പ്രാണികൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, അതനുസരിച്ച് പ്രപഞ്ചത്തിൽ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. വ്യഷ്ടിയിലാണെങ്കിൽ ജീവൻ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, സമൂഹത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും ജീവൻ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, ആ നിയമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിയമങ്ങൾ തെറ്റിക്കുന്നത് അത് മറ്റു ചിലരുടെ നിയമങ്ങളാണ്. എന്തായാലും നിയമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരാൾ വിചാരിക്കുകയാണ് ഈ നിയമം ശരിയല്ല എന്ന് പറഞ്ഞാൽ അയാൾ മറ്റൊരു നിയമം ഉണ്ടാക്കും, അപ്പോൾ അത് ഒരു നിയമത്തിന് വിരുദ്ധമായി വരും. അത് പറയും നിയമം തെറ്റുന്നതോ എന്ന് ചോദിച്ചാൽ മറ്റു ചില നിയമങ്ങളാണ്. എവിടെയായാലും സർവത്ര നിയമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു, അതനുസരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വ്യഷ്ടിയിൽ സംഭവിക്കുന്ന ഈ നിയമം വ്യവസ്ഥ ജീവന്റെ സൃഷ്ടി. പക്ഷെ ജീവൻ പരിച്ഛിന്നനായതുകൊണ്ട് ജീവന്റെ നിയമങ്ങൾ പരിമിതമാണ്. അപ്പൊ പരിച്ഛിന്നനായ ജീവന് ഈ പ്രപഞ്ച വ്യവസ്ഥ ചെയ്യുന്നതിനുള്ള ശേഷിയില്ല. പ്രപഞ്ചവ്യവസ്ഥ എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങൾ, അതടുത്ത് പറയും അടുത്ത മന്ത്രത്തിൽ. അതിന്റെ എല്ലാം നിയമേന പ്രവർത്തിക്കുന്നു. പഞ്ചഭൂതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പൃഥ്വി അത് കഠിനമായി വർത്തിക്കുന്നു, ജലം തരളമായിരിക്കുന്നു, അഗ്നി ഉഷ്ണ സ്വഭാവത്തിലിരിക്കുന്നു, വായു ചലനാത്മകമായിരിക്കുന്നു, ആകാശം വ്യാപകമായിരിക്കുന്നു. ഇതാണ് പഞ്ചഭൂത നിയമങ്ങൾ. പഞ്ചഭൂതങ്ങളുടെ ഈ നിയമങ്ങൾ ഒരു സ്ഥലത്തും മാറ്റമില്ലാതിരിക്കുന്നു. ജീവൻ സൃഷ്ടിക്കുന്ന നിയമങ്ങൾ മറ്റ് ജീവന്മാർ മാറ്റുന്നു. പരിച്ഛിന്നനായ ജീവന്റെ നിയമങ്ങളൊന്നും അലിഖിതങ്ങളല്ല, മാറ്റമില്ലാത്ത നിയമങ്ങളല്ല. മറ്റ് ജീവന്മാർക്ക് മാറ്റാൻ കഴിഞ്ഞു. എന്തുകൊണ്ട്? ജീവഭാവം അനന്തമാണ്. ജീവഭാവം അനന്തമായതുകൊണ്ട് ഇവിടെ അനന്തമായ നിയമങ്ങൾ പ്രപഞ്ചത്ത് കാണുന്നു, അതിനെ മാറ്റാനും കഴിയുന്നുണ്ട്. പക്ഷേ മാറ്റമില്ലാത്ത പ്രപഞ്ചത്തിൽ നിയമങ്ങൾ കാണുന്നുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ നിയമങ്ങൾ, അതിന് മാറ്റം കാണുന്നില്ല. സൃഷ്ടി സംഹാരങ്ങൾക്കിടയ്ക്ക് സ്ഥിതികാലത്തിൽ കാണുന്ന ഈ നിയമങ്ങൾക്ക് മാറ്റം കാണുന്നില്ല. എന്തുകൊണ്ട്? അത് ഏകനായ ഈശ്വരന്റെ നിയമങ്ങളാണ്. ജീവൻ മാറ്റാൻ കഴിയുന്നില്ല, മാറ്റാൻ മറ്റൊരു ഈശ്വരൻ നിലവിലില്ല. ഇവിടെ നിയമം കാണുമ്പോൾ നമ്മൾ നിയാമകനെ കൽപ്പിക്കുന്നത് പോലെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ ഈ പ്രപഞ്ചത്തിന് ശാശ്വതമായ നിയമങ്ങൾ, ആ നിയമങ്ങൾക്ക് പിന്നിൽ ഏകനായ ഒരു നിയന്താവ് ഉണ്ടായിരിക്കണം. അതാണ് ഈശ്വര അസ്തിത്വത്തെക്കുറിച്ച് താർക്കികന്മാരും മറ്റും നടത്തുന്ന ഊഹം. അങ്ങനെ ഒരു ഈശ്വരനെ അവർ സമർത്ഥിക്കുന്നു. മാറ്റമില്ലാത്ത നിയമങ്ങൾ ജീവന് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അതിന് പ്രാപ്തനായ ഒരാളുണ്ടായിരിക്കുന്നു. ആ ആൾ എങ്ങനെയായിരിക്കണം? സർവജ്ഞനായിരിക്കണം, സർവശക്തനായിരിക്കണം. എന്നാൽ സർവജ്ഞനും സർവശക്തനുമായ ഒരാളിന് മാത്രമേ ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരു നിയാമകൻ, ആ നിയാമകൻ ആണ് ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത്. ആ നിയാമകന്റെ നിയമവ്യവസ്ഥകൾക്കനുസരിച്ച് നിയമേന ചേഷ്ടതേ, നിയമപൂർവം ഈ പ്രപഞ്ചത്തിലെ സർവ ഘടകങ്ങളും ആ നിയമത്തെ അല്പം പോലും മാറ്റം വരാതെ എന്ന് പറഞ്ഞാൽ അഗ്നി അത് എപ്പോഴും ഉഷ്ണ രൂപത്തിൽ തന്നെ ഇരിക്കുന്നു. അതിന്റെ സ്വഭാവത്തിൽ നിന്ന് വേറിട്ട് അതിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മുടെ നിയമങ്ങൾ അങ്ങനെയല്ല. നമ്മുടെ നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതുപോലെയൊന്നും നിലനിൽക്കുന്നില്ല. മറ്റേ അങ്ങനെയല്ല. അത് ആ നിയമത്തിന് മാറ്റം വരുത്താൻ മറ്റൊരാളില്ലാത്തതാണ്. ആ നിയമങ്ങൾ മാറ്റമില്ലാതെ തന്നെ ഇരിക്കും. പൃഥ്വി കഠിനമായി തന്നെ ഇരിക്കും. ജലം തരളമായി തന്നെ ഇരിക്കുന്നു. മറ്റു തരത്തിൽ പറഞ്ഞാൽ വസ്തു സ്വഭാവം അത് നിയമവ്യവസ്ഥയ്ക്ക് അധീനമാണ്. അതുകൊണ്ട് ഒരു വസ്തുവും അതിന്റെ സ്വഭാവത്തെ വിടുന്നില്ല. വിട്ടുകഴിഞ്ഞാൽ ആ വസ്തു ഇല്ലാതായി പോകും. വസ്തുവിനെ നിലനിൽക്കുന്നില്ല. അപ്പൊ ആ വസ്തുവിനെ അതിന്റെ സ്വഭാവത്തെ വിടുക എന്ന് പറയുന്ന ഒന്നും സംഭവിക്കുന്നില്ല. ഇതാണ് പ്രപഞ്ചത്തിൽ കാണുന്ന നിയമം. പദാർത്ഥങ്ങൾ അതിന്റെ സ്വഭാവത്തെ വിട്ടുനിൽക്കുന്നില്ല. പ്രപഞ്ചത്തിന്റെ നിയമമാണ്. സൂര്യനും ചന്ദ്രനും അതിന്റെ ഗതികളും ഒക്കെ ഒരുപക്ഷെ മാറിപ്പോയിന്നിരിക്കാം. അതെല്ലാം അറിയാത്ത നീ വസ്തു സ്വഭാവം വസ്തുവിനെ വിട്ടുമാറുന്നില്ല. ഇങ്ങനെയുള്ള ഈ നിശ്ചിതമായ സ്വഭാവം പ്രപഞ്ചത്തിൽ കാണുന്നത് കൊണ്ട് അതിനൊരു നിയമമായും അതിനൊരു നിയന്താവിനെയും നമുക്ക് കൽപ്പിക്കാം. അതാണ് ഇവിടെ പറയുന്നത്, നിയമേന ചേഷ്ടതയെ. പ്രപഞ്ച ഘടകങ്ങളെല്ലാം നിയമപൂർവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ജഗ ഉത്പത്തിയാദി കാരണം ഇതിങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് ഈ നിയമങ്ങൾ, പ്രപഞ്ചത്തിൽ കാണുന്ന ഈ നിയമങ്ങൾ മൊത്തത്തിൽ പറയാം, സൃഷ്ടിസ്ഥിതി സംഹാരം. ഇത് ഒരു കാരണവശാലും മാറ്റാൻ കഴിയാത്ത നിയമമാണ് സൃഷ്ടിസ്ഥിതി സംഹാരം. ഒരു വസ്തു നമ്മൾ കാണുന്നു, അറിയുന്നു, അനുഭവപ്പെടുന്നു ഉണ്ടെങ്കിൽ ഒരു വസ്തു അതിനൊരു ഉത്പത്തി ഉണ്ടായിരിക്കണം. നമ്മൾ അനുഭവിക്കുന്നതിന്റെ സ്ഥിതികാലമാണ്, ഒന്നാണ് അതിനൊരു നാശം ഉണ്ടായിരിക്കും. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്ന ഈ നിയമം, ഇത് പ്രപഞ്ചത്തിൽ ഒരു വസ്തുവിനും ഇത് കാണാതിരിക്കുന്നില്ല. ഒരു വസ്തുവിനും ഈ നിയമത്തിൽ നിന്നും സ്വതന്ത്രമാകാൻ കഴിയുന്നില്ല. സൃഷ്ടിസ്ഥിതി സംഹാര നിയമങ്ങളിൽ നിന്നും ാണ് പറയുന്നത്. ജഗതുത്പത്തി ആദി കാരണം, അതിന് കാരണമായിരിക്കുന്ന എന്താണ്? ബ്രഹ്മ. അതിന് കാരണമായിരിക്കുന്നതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ജീവനല്ല, ജീവനതിന് ശക്തിയില്ല. അതുകൊണ്ട് മറ്റൊന്നിനെ കൽപ്പിക്കുന്നു, അതാണ് ബ്രഹ്മം. തത് മഹദ്ഭയം, അതിനെ സർവവും സർവതും ഭയപ്പെടുന്നു എന്നാണ്. എന്തുകൊണ്ട് ഭയപ്പെടുന്നു എന്ന് പറയുന്നത്? കാരണം ജീവന്റെ സ്വഭാവവുമായിട്ട് താരതമ്യപ്പെടുത്തി പറയുകയാണ്. നിയമം അല്ലെങ്കിൽ നിയന്ത്രണം എന്ന് പറയുന്നത് ജീവൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒന്നാണ്. എന്തുകൊണ്ട്? അതിന്റെ പ്രകൃതി, അതിന്റെ സ്വരൂപം എന്ന് പറയുന്നതിന് സ്വതന്ത്രമാണ്, നിരുപാധികമാണ്. നിരുപാധികമായ പ്രകൃതിയാണ് ജീവന്റെ പരമാർത്ഥം. പക്ഷേ മായാബദ്ധനായിരിക്കുന്നത് കൊണ്ട് അതിന്റെ ആ പ്രകൃതി, അതിന്റെ ആ സ്വരൂപത്തെ അതിന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ തന്റെ സ്വരൂപം തന്നെ സ്വതന്ത്രമായിരിക്കുന്നത് കൊണ്ട് ആ ജീവന് മായാധീനനായിരുന്നിട്ട് കൂടി മറ്റ് നിയമത്തെ, നിയന്ത്രണത്തെ ഒരു ജീവനും ഇഷ്ടപ്പെടുന്നില്ല. ഒരു തരത്തിലുമുള്ള സർവത്തിനും സ്വതന്ത്രനാകാൻ ബോധപൂർവമായോ അല്ലെങ്കിൽ അബോധപൂർവമായോ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ജീവൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ ശരീരം. ഈ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോകാൻ എപ്പോഴും ആഗ്രഹിക്കുകയാണ്. ശരീരമാണ് ഏറ്റവും പ്രിയപ്പെട്ടതാണെങ്കിലും ഈ ശരീരം ഒരു ബന്ധനമാണെന്നും ഈ ശരീരത്തിൽ നിന്നും സ്വാതന്ത്ര്യം വേണമെന്നും ജീവൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്, അത് സഹജവാസനാരൂപത്തിലിരിക്കുന്നതുകൊണ്ടാണ് ജീവൻ ജാഗ്രത്തിൽ നിന്ന് വിട്ട് സ്വപ്നത്തിലേക്കും സുഷുപ്തിയിലേക്കും പോകുന്നു. കാരണം സ്വപ്നത്തിൽ പോയാൽ ഈ ശരീരമില്ല, സുഷുപ്തിയിൽ ഒരു ശരീരവുമില്ല. ജാഗ്രത അവസ്ഥയിലിരിക്കുമ്പോൾ ഈ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ ശരീരവുമായി ബന്ധപ്പെട്ട് സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു, ജന്മ ജരാ മരണങ്ങളെല്ലാം അനുഭവിക്കുന്നു, അതെല്ലാം ജാഗ്രത. പക്ഷെ ഈ ഒരു ബന്ധനമാണ് പരമാർത്ഥത്തിൽ നിന്ന് ജീവൻ അറിയാം. അതുകൊണ്ട് ഇതിൽ നിന്ന് സ്വതന്ത്രനാകാൻ, ഈ ശരീരബന്ധത്തെ മറക്കാൻ, അതിനുവേണ്ടിയിട്ടാണ് ജീവൻ സഹജമായ ആ വാസനാബലം കൊണ്ട് ഇതൊന്നുമില്ലാത്ത സുഷുപ്തിയിലേക്ക് പോകും, അറിയാതെ തന്നെ പോകും. അവിടെ ഈ ബന്ധനങ്ങളൊന്നുമില്ല, ശരീരബന്ധനമില്ല അവിടെ. അല്ലെങ്കിൽ സ്വപ്നത്തിലേക്ക് പോകും, മറ്റ് ശരീരത്തെ സൃഷ്ടിക്കുന്നു, അതും ഈ ശരീരത്തിൽ നിന്ന് അവിടെയും മോചനം കിട്ടും. അപ്പൊ അതെല്ലാം എന്താണ്? ജീവന്റെ സ്വാതന്ത്ര്യ ഇച്ഛയെ കാണിക്കുന്നു, സഹജമായിരിക്കുന്ന സ്വാതന്ത്ര്യ ഇച്ഛ. അതിനെ തന്നെയാണ് നമ്മൾ മോക്ഷിച്ചാന്നും പറയുന്നത്. അങ്ങനെ സഹജമായി തന്നെ ജീവന്റെ പ്രകൃതിയായിരിക്കുന്ന സ്വാതന്ത്ര്യം, അങ്ങനെ ഇരിക്കുന്ന ജീവന് ബാഹ്യമായി കൃത്രിമമായി ഉണ്ടാക്കുന്ന ഒരു നിയമങ്ങളും അതിന് സ്വമനസാര പൂർണ്ണമായി സ്വീകരിക്കാൻ താല്പര്യമുണ്ട്. അത് വ്യക്തിജീവിതത്തിലുള്ള സ്വാതന്ത്ര്യമായാലും ശരി, സമൂഹത്തിലുണ്ടാകുന്ന വ്യക്തിജീവിതത്തിലെ നിയമങ്ങളായാലും ശരി, സമൂഹത്തിലുണ്ടാകുന്ന നിയമങ്ങളായാലും ശരി, പരമാർത്ഥത്തിൽ ഒരു ജീവൻ ഒരു നിയമവും ആഗ്രഹിക്കുന്നില്ല, പാലിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നമ്മൾ നിയമങ്ങൾ പാലിക്കുന്നത് കാരണം വിവേകം, ആ ജീവന്റെ വിവേകം എന്ന് പറയുന്നത് നിയമങ്ങൾക്ക് വിരുദ്ധമാണ്, നിയന്ത്രണങ്ങൾക്ക് നിയമങ്ങൾക്കെല്ലാം വിരുദ്ധമാണ്. വിവേകം എപ്പോഴും സ്വാതന്ത്ര്യത്തെയാണ്, പരിപൂർണമായ സ്വാതന്ത്ര്യത്തെയാണ് അത് കാംക്ഷിക്കുന്നത്. അപ്പം മനുഷ്യൻ വിവേകം കൊണ്ട് ഒരു നിയമത്തെയും പാലിക്കാൻ ഇഷ്ടപ്പെടുത്തില്ല. പിന്നെ എന്തുകൊണ്ട് നിയമങ്ങളെയൊക്കെ പാലിക്കുന്നു? അതെല്ലാം സമ്മർദ്ദം, സമ്മർദ്ദം കൊണ്ടാണ്, സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും കൊണ്ടും ആണ് ബാഹ്യമായ നിയമങ്ങളെപ്പോലും പാലിക്കുന്നത്. അല്ലാതെ ഒരിക്കലും സ്വേച്ഛയാണ് ഒരു നിയമത്തെ പാലിക്കാൻ. എന്തിന്? മനുഷ്യൻ ഉണ്ണുന്നതിനും ഉറങ്ങുന്നതിനും മറ്റ് എല്ലാ അവന്റെ വ്യവഹാരങ്ങൾക്കും വിഹാരങ്ങൾക്കും എല്ലാം നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതെല്ലാം പൂർണ്ണമായ ഇഷ്ടത്തോടുകൂടിയല്ല, ബോധപൂർവമായി വിവേകപൂർവമായിട്ടല്ല, ബാഹ്യമായ മറ്റ് പല ഘടകങ്ങളും അവന് നിയന്ത്രിക്കുന്നതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഈ നിയമങ്ങൾ അവൻ പാലിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള മോചനം, സ്വാതന്ത്ര്യം, അത് തന്റെ പ്രകൃതിയാണ് എന്നുള്ള തിരിച്ചറിവില്ലായ്മയാണ്, അതാണ് അതിന് കാരണമായിരിക്കുന്നത്. തന്റെ സ്വരൂപത്തെ വിസ്മരിക്കുന്നതുകൊണ്ട് നിയമങ്ങൾ പാലിക്കുന്നതിന് ഒരുവൻ നിർബന്ധിതനായിത്തീരുന്നു. ആ സ്വാതന്ത്ര്യം അതവന് നഷ്ടപ്പെട്ടുകൊണ്ടാണ് ജീവനെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തിയത് അതിന് അവിവേകം, അജ്ഞാനം എന്നെല്ലാം വിളിക്കുന്നതിനെയാണ്. അവിവേകത്തിൽ നിന്നും, അവിവേകം കൊണ്ടല്ല അജ്ഞാനം കൊണ്ട് ആ ജീവന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടപ്പോൾ അവൻ നിയമങ്ങൾക്ക് അധീനനാകുന്നു, ബാഹ്യമായ നിയമങ്ങൾക്ക് അധീനനായി പോകുന്നു. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് വിവേകപൂർവമായി നിയമമില്ല, വിവേകം നഷ്ടപ്പെടുന്നിടത്താണ് നിയമം. അതുകൊണ്ടാണ് മഹാത്മാക്കളെ കുറിച്ച് പറയുന്നത് സർവതന്ത്ര സ്വതന്ത്ര എന്ന് പറയുന്നത്. എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രത്തിൽ ഇരിക്കുന്നവൻ എന്ന് ഒരു നിയമങ്ങളും ബാഹ്യമായ ഒരു നിയമത്തിനും വഴങ്ങാത്തവൻ സർവതന്ത്ര സ്വതന്ത്രൻ എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം ആണ് വാസ്തവത്തിൽ ജീവന്റെ സ്വരൂപം. ആ സ്വാതന്ത്ര്യത്തിൽ കഴിയുന്നവരെയാണ് നമ്മൾ ജീവൻ മുക്തർ എന്ന് വിളിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന മുക്തരായിരിക്കുന്നു, എന്തിൽ നിന്ന്? സർവനിയമങ്ങളിൽ നിന്നും മുക്തരായിരിക്കുന്നു, അതുകൊണ്ട് ജീവൻ മുക്തൻ എന്ന് വിളിക്കുന്നു. ആ സ്വാതന്ത്ര്യം ഈ പ്രപഞ്ച ഘടകത്തിൽപ്പെട്ട ഒരു ജീവനും ഇല്ല. അവൻ മായാധീനനായിരിക്കുന്നിടത്തോളം കാലം അവന് നിയമങ്ങളനുസരിച്ചേ പറ്റൂ. അപ്പോൾ ഈ സ്വാതന്ത്ര്യം കൊണ്ടുവന്ന് പറയുന്നത് മുക്തൻ മാത്രം. സ്വാതന്ത്ര്യം ബാക്കിയുള്ള സർവജീവന്മാർക്കും ബന്ധനമാണ്. അതില് പറയുന്നത് മോക്ഷം എന്ന് പറയുന്നത് എന്താണ്? ബന്ധനത്തിൽ നിന്നുള്ള മോചനം. എന്താണ് ബന്ധനം? ഈ നിയമങ്ങൾ, അതാണ് ബന്ധനം. അറിഞ്ഞോ അറിയാതെയോ ഈ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നു ജീവൻ, അതാണ് ബന്ധനം. എന്തുകൊണ്ട് ഈ നിയമങ്ങൾക്ക് കീഴ്പ്പെടുന്നു? അതുകൊണ്ട് പറഞ്ഞു മഹത്ഭയം. ഈ നിയന്താവ് ഒരു മഹത്ഭയമാണ്, വലിയൊരു ഭയമാണ്. സർവരും ഭയപ്പെടുന്ന ഒന്നാണ്. നമ്മളൊരു നിയമത്തെ അനുസരിക്കുന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനമായിരിക്കുന്നു, ഭൗതികമായ നിയമങ്ങളായാലും ശരി അതിനടിസ്ഥാനമായിരിക്കുന്നത് നമ്മുടെ ഭയമായിരിക്കും. ഭയക്കുന്നവന് മാത്രമേ നിയമത്തെ പാലിക്കാൻ പറ്റൂ. വീട്ടിലാണെങ്കിൽ മാതാപിതാക്കളെ ഭയക്കും, സ്കൂളിലാണെങ്കിൽ അധ്യാപകരെ ഭയക്കും, നിരത്തിലാണെങ്കിൽ പോലീസിനെ ഭയക്കും, സമൂഹത്തിലാണെങ്കിൽ സമൂഹത്തിന്റെ പലതിനും ഭയക്കും. ഇങ്ങനെ പലതിനെയും ഭയന്നിട്ടാണ് മനുഷ്യൻ നിയമങ്ങളെ പാലിക്കുന്നത്. ഈ സർവഭയവും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒന്നുണ്ട്, അതാണ് മഹത്ഭയം. എന്താണത്? ബ്രഹ്മ. ബ്രഹ്മം എന്ന് പറയുന്ന ഒരു മഹത്ഭയമുണ്ട്, സർവരും ഭയക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിനെ ഭയന്നിട്ടാണ് സൃഷ്ടി, സ്ഥിതി, ലയം എന്ന് പറയുന്ന ഈ നിയമങ്ങൾ ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ജഗതുത്പത്യാദി ലയ കാരണം ബ്രഹ്മ തത് മഹത്ഭയം. നിയമേന ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബ്രഹ്മത്തെ ഭയന്നിട്ടാണ്. കാരണം ആ നിയമത്തെ പാലിക്കാതിരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് പാലിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അങ്ങനെ ബ്രഹ്മം തന്നെ ഭയപ്പെടുത്തി ഈ നിയമത്തെ നിലനിർത്തുന്നത് കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ഈ ഭയം ആവശ്യമാണ്. ഒരു പരിധിവരെ അത് ആവശ്യമായിരിക്കുന്നു. അപ്പൊ പ്രപഞ്ചത്തിൽ നിയമം വേണമോ, അവിടെ ഭയം വേണം. അപ്പൊ ബ്രഹ്മം അവിടെ ഭയരൂപത്തിലിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ നിയമം വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നത്, അതുകൊണ്ടാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. അപ്പൊ ഭയം ഉള്ളിടത്തെ അസ്വാതന്ത്ര്യമുള്ളൂ, അസ്വാതന്ത്ര്യമുള്ളിടത്തെ ഈ പ്രപഞ്ചമുള്ളൂ. സ്വാതന്ത്ര്യമുള്ളിടത്ത് ഭയമില്ല, അവിടെ പ്രപഞ്ചമില്ല. ഒന്ന് മുക്തി, മറ്റൊന്ന് ബന്ധനം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മഹത്ഭയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നിയമങ്ങളിൽ നിന്ന് മുക്തരാകണം എന്ന് ആഗ്രഹിച്ചാലും അതിന് കഴിയുന്നില്ല. എന്തുകൊണ്ട്? മഹത്ഭയം. ഈ നിയമപാലകൻ കുറിച്ചുള്ള ഭയം ഉള്ളിലിരിക്കുന്നു. ആ ഭയം ഉള്ളിടത്തോളം കാലം നിയമങ്ങളിൽ നിന്നും മുക്തരാകാൻ സാധ്യമല്ല. അത് അറിഞ്ഞോ അറിയാതെയോ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മഹച്ച തദ്ഭയം ച, അത് മഹത്താണ്, ഏറ്റവും വലിയ ഭയമാണ്. ശ്രീജനപുരം ഭയപ്പെടരുത്, ഭയപ്പെടരുത് എന്ന് പറയും. ഭയത്തിൽ നിന്ന് മുക്തനാകുക. വിവേകി അസ്മാവിധി മഹത്ഭയം. സർവരും ഭയക്കുന്നത് എന്നറിയാം. പ്രപഞ്ചത്തിന് ആവശ്യമായ ഈ നിയമവ്യവസ്ഥയെ നിലനിർത്തുന്നതിന് വേണ്ടി ഈശ്വരൻ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നതാണ് ഈ ഭയം. അല്ലെങ്കിൽ ഈശ്വരനോടൊപ്പം ഇരിക്കുന്നതാണ്. ഈ ഭയത്തെ തന്നെയാണ് മായ എന്ന് വിളിക്കുന്നത്, അവിദ്യ എന്ന് വിളിക്കുന്നു. അല്ല, ഈ ഭയമാണ്, ഈ ഭയത്തിന്റെ പര്യായമാണ്. അതാണ് ഭീതി അസ്മാവിധി മഹത്ഭയം. ഇത് മഹത്ഭയമാണ്. എന്താണ് വജ്രം? ഉദ്യതം. ഉദ്യതമിവ വജ്രം. ഒരാൾ ഒരു വജ്രായുധത്തെ ഒരിക്കലും മോചനം ലഭിക്കാൻ കഴിയാത്ത വജ്രായുധം, അത് ഉദ്യതം ഉയർത്തിപ്പിടിച്ചതുപോലെയാണ്. ഇപ്പോൾ വജ്രായുധം ഉയർത്തിപ്പിടിച്ചതുപോലെ അത് നിൽക്കുകയാണ്. കാരണം ആ ആയുധത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധ്യത. അല്ല, ആ ആയുധം എപ്പോഴാണോ തന്റെ മേലിൽ പതിക്കുന്നത് എന്ന് ഭയന്നിട്ട് ആ നിയന്താവിന്റെ നിയമങ്ങൾ ഗുരുവൻ വഴങ്ങിക്കൊടുക്കുകയാണ്. വിവേകപൂർവ്വം അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. വിവേകം ഉള്ളിടത്ത് ഭയമില്ല, നിയമമില്ല, അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം. ഇതങ്ങനെയല്ല. അങ്ങനെ ഒരു ഭയത്തെ സർവ ജീവന്മാരിലും അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ അജ്ഞാനം എന്നും വിളിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു വ്യവസ്ഥയുണ്ട്, ഒരു നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ച് ഇഷ്ടമില്ലാതെയാണെങ്കിലും സർവവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ നിയമം ഇല്ലാതാകുന്നത് അപ്പോൾ പ്രപഞ്ചം അവസാനിക്കും. യഥാ വജ്ര ഉദ്യതകരം സ്വാമിനം അഭിമുഖീഭൂതം ദൃഷ്ട്വ ഭൃത്യാഹ നിയമേന തത്ശാസനേ വർത്തന്തേ. യഥാ എപ്രകാരമാണോ വജ്ര ഉദ്യതകരം സ്വാമിനം, വജ്രം ഉയർത്തിപ്പിടിച്ച് സ്വന്തം കയ്യിൽ ആയുധം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന സ്വാമിനം യജമാനനെ അഭിമുഖീഭൂതം ദൃഷ്ട്വ നേർക്കുനേരെ കാണുമ്പോൾ, ഏത് സമയവും തനിക്ക് ശിക്ഷ കിട്ടാം എന്ന് തോന്നിയിട്ട് ഭൃത്യാഹ ഭൃത്യന്മാർ സേവകന്മാർ നിയമേന നിയമപൂർവം ആ നിയമങ്ങളെ തെറ്റിക്കാതെ തശാസനേ വർത്തന്തി ആ യജമാനന്റെ ശാസനയിൽ തന്നെ കഴിയുന്നു. ഭയന്നിട്ടാണ് ശാസനയിൽ കഴിയുന്നത്. നിയമത്തെ പാലിക്കുന്നത് ഭയം കൊണ്ടാണ്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്ന് അടിസ്ഥാനപരമായി ഈ ഭയത്തെ ആശ്രയിച്ചിട്ടാണ്. ഭയമില്ലെങ്കിൽ പ്രപഞ്ചമില്ല. ഭയമുള്ളിടത്തെ പ്രപഞ്ചമുണ്ട്. പ്രപഞ്ചവും അതിന്റെ നിയമങ്ങളുമുണ്ട്. യഥാ ഇതം പറയുന്നു, ഇത് ജീവനെ സംബന്ധിച്ച് മാത്രമല്ല, ചന്ദ്ര ആദിത്യ ഗ്രഹ നക്ഷത്ര താരകാദി ലക്ഷണം ജഗത്. ഈ ജഗത്ത് ആ ജഗത്തിനെ എന്ന് പറയുമ്പോൾ ജീവന്മാരെ മാത്രം എടുക്കരുത്. ചന്ദ്രൻ ആദിത്യൻ ഗ്രഹങ്ങൾ നവഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക നമ്മൾ പറയുന്ന നക്ഷത്രങ്ങൾ താരകങ്ങൾ ബാക്കി ആകാശത്ത് കാണുന്ന താരങ്ങൾ ഈ രൂപത്തിലുള്ള ജഗത് ഈ സമ്പൂർണ്ണ പ്രപഞ്ചവും ശ്രീശ്വരം അതിനൊരു യജമാനനോടുകൂടി ജഗത്തിനൊരു യജമാനനുണ്ട്. ഈ ജഗത്തിനെ ഭയപ്പെടുത്തുന്ന യജമാനൻ ആ യജമാനനോടുകൂടി നിയമേന നിയപൂർവം എന്ന് വെച്ചാൽ മാറ്റമില്ലാതെ ഒരു മാറ്റവുമില്ലാതെ ക്ഷണമഭി അവിശ്രാന്തം ഒരു ക്ഷണം പോലും വിശ്രമിക്കാതെ ആ നിയമപരിപാലനത്തിൽ ഒരു ക്ഷണം പോലും വിശ്രമിക്കാതെ ഒരു നിമിഷം വിശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊരു പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല, സംഹാരമായി. അവിശ്രാന്തം വിശ്രമിക്കാതെ വർത്തതയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സൂര്യനോ ചന്ദ്രനോ അതിന്റെ പ്രവൃത്തികളിൽ നിന്നും അതിന്റെ ചലനത്തിൽ നിന്നും ഒരു നിമിഷം വിശ്രാന്തി എന്നത് കരുതി കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചം ഈ രൂപത്തിൽ നിലനിൽക്കുന്നില്ല, പിന്നെ സംഹാരമാണ്. ഇത്യുക്തം ഇതാണ് ഈ പറയുന്നതിന്റെ താല്പര്യം. ഈ ചൂടും വെളിച്ചവും രാത്രിയും പകലും ഋതുഭേദങ്ങളും ഇതെല്ലാം എന്താണ്? ഈ പ്രപഞ്ചത്തിൽ ഈശ്വരൻ നിർമ്മിച്ചിരിക്കുന്ന ഒരു നിയമം വ്യവസ്ഥയാണ്. ഈ നിയമവ്യവസ്ഥ പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്നു. ഇതെല്ലാം നമ്മൾ അറിയുന്ന നിയമങ്ങളാണ്, നമ്മുടെ അറിവിന് വിഷയമാകുന്ന നിയമങ്ങളാണ്. രാവും പകലും പ്രതിഭേദങ്ങളുമെല്ലാം നമ്മൾക്ക് അറിയാൻ വയ്യാത്ത അനേക നിയമങ്ങൾ അനന്ത നിയമങ്ങളുമുണ്ട്. അപ്പോ ഏതെങ്കിലും നിയമം തെറ്റി എന്ന് നമ്മൾ കരുതുന്ന ഒരു പക്ഷേ മറ്റൊരു നിയമമായിരിക്കും. അപ്പൊ തെറ്റിയ നിയമം എന്നൊന്നില്ല പ്രപഞ്ചത്തിൽ. പുതിയൊരു നിയമം നമ്മൾ അറിയുന്നു എന്നേയുള്ളൂ. എന്തുകൊണ്ട്? സർവവും നിയമാധീനമാണ്. ആ നിയമങ്ങളെ പാലിച്ചേ തീരൂ. ഇനി എവിടെയെങ്കിലും ഉഷ്ണം ഇല്ലാത്ത അഗ്നി ഉണ്ടെങ്കിലും അത് അവിടുത്തെ നിയമമായി. ആ നിയമത്തെ നമുക്കറിയില്ല. നമ്മൾ അറിയപ്പെട്ട നിയമങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ ഇന്ദ്രിയ ഗോചരമായിരിക്കുന്ന പ്രപഞ്ചത്തിൽ നമ്മൾക്ക് അനുഭവവേദ്യമായിരിക്കുന്ന നിയമങ്ങൾ, അതീന്ദ്രിയമായ പ്രപഞ്ചമുണ്ട്. പ്രപഞ്ചം അനന്തമാണ്. അവിടുത്തെ നിയമങ്ങളൊന്നും നമുക്ക് പരിചയമില്ല. നമ്മൾ അറിയാത്തിടത്ത് നിയമങ്ങൾ നിലനിൽക്കുന്നു. ആ നിയമമനുസരിച്ചാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഈ നിലനിൽപ്പിന് ആധാരം ആ നിയമമാണ്, അതിനെ അനുസരിച്ച് നിലനിൽക്കുന്നു എന്നാണ് ഈ പറയുന്നതിന്റെ താല്പര്യം. ഇതുകൊണ്ട് നമുക്ക് തപ്പിക്കാം എന്താണ്, ഇതിന് പിന്നിൽ ഒരു നിയന്താവുണ്ട്, അല്ലാതെ നിയമം ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾക്ക് അനുഭവവേദ്യമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ചുറ്റും നിയന്താവില്ലാതെ നിയമങ്ങൾ ഉണ്ടായത് അത് കാണുന്നില്ലല്ലോ. വൃഷ്ടിയിൽ നിയന്താവില്ലാതെ നിയമമില്ല എങ്കിൽ സമഷ്ടിയിലും അത് തന്നെയായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഈശ്വരന്റെ അസ്തിത്വത്തെ തർക്കത്തിലൂടെയും സമർത്ഥിക്കുന്നത്. ഏതദ്വിധോ, ഈ രഹസ്യത്തെ മനസ്സിലാക്കുന്നവൻ എന്താണ്, ഈ സർവവ്യവസ്ഥകളും ഭയത്തിൽ നിന്നുണ്ടായതാണ്, ഭയരഹിതനായ ഈശ്വരനാണ് നിയന്താവ്, അതെങ്ങനെ സ്ഥിതി ചെയ്യുന്നത്, സ്വാത്മ വൃത്തി സാക്ഷിഭൂതം ഏകം ബ്രഹ്മം. നമ്മൾ ഈ നിയന്താവായിരിക്കുന്നവരാണ്, ഈ പ്രപഞ്ചത്തിന് പിന്നിൽ നിയന്താവായി ഇരിക്കുന്നത് സ്വാത്മവൃത്തി സാക്ഷിഭൂതം, സ്വാത്മാവിൽ സ്വരൂപമായിരിക്കുന്ന തന്നെ, തന്റെ തന്നെ സ്വരൂപത്തിൽ നടക്കുന്ന വൃത്തികൾ, ഈ പറഞ്ഞ നിയമങ്ങൾ തന്നിലും നടക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൽ നടക്കുന്ന നിയമങ്ങളെല്ലാം തന്നിലും നടക്കുന്നു. വൃത്തി നിയമം ചേഷ്ട തന്നിലും നടക്കുന്നുണ്ട്. ഈ ചേഷ്ടകളെന്ന് പറയുന്നതെല്ലാം നിയമങ്ങളാണ്. കണ്ണിന് കാണാനേ കഴിയുന്നുള്ളു, കേൾക്കാൻ കഴിയുന്നില്ല. ചെവിക്ക് കേൾക്കാനേ കഴിയുന്നുള്ളു, കാണാൻ കഴിയുന്നില്ല. ഇതൊക്കെ നിയമങ്ങളാണ്, സ്വപ്നവൃത്തികളാണ്. തന്നെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന നിയമമാണെന്ന് അറിയുന്നില്ല, പക്ഷെ അതങ്ങനെ കഴിയുന്നുള്ളു. അങ്ങനെ അല്ലാതെ കണ്ണുകൊണ്ട് കേൾക്കാൻ കഴിയുന്നില്ല, ചെവി കൊണ്ട് കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടിത് നിയമമാണ്? ഇവയ്ക്കെല്ലാം ഈ നിയമത്തെ അനുസരിച്ചേ പറ്റൂ. ആണ് സ്വപ്നവൃത്തികൾ എന്ന് പറയുന്നത്. തന്നെ തന്നെ സ്ഥിതി ചെയ്യുന്ന ചേഷ്ടകൾ, നിയമചേഷ്ടകൾ, ഈ നിയമചേഷ്ടകൾ പരമാർത്ഥത്തിൽ ആരാണ് നടപ്പിലാക്കിയിരിക്കുന്നത്? ഈ നിയമങ്ങൾ എന്ന് സാക്ഷിഭൂതം, തന്നിൽ തന്നെ സാക്ഷിരൂപത്തിലിരിക്കുന്ന ഏകം ബ്രഹ്മ, ആ ഏകനായ പരമാത്മാവ് തന്നെ എന്നറിയുന്നവൻ, എന്ന് മനസ്സിലാക്കുന്നവൻ, തന്നിൽ തന്നെ നടക്കുന്ന ഈ നിയമം വ്യവസ്ഥ, ഇന്ദ്രിയങ്ങളുടെ, മനസ്സിന്റെ, ശരീരത്തിന്റെ, പ്രാണന്മാരുടെ എല്ലാ നിയമവ്യവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ശരീരത്തിന്റെ നിയമമാണ് അതിന്റെ വികാരങ്ങൾ, ജന്മ, പരിധി, പരിണാമം, അപക്ഷയം, വിനാശനം എന്ന് പറയുന്ന ഭാവവികാരം, ഇതൊരു നിയമമാണ്. ശരീരം അത് ഉണ്ടാകുന്നു, പിന്നെ അത് നിലനിൽക്കുന്നു, വളരുന്നു, മാറ്റങ്ങൾ സംഭവിക്കുന്നു, ക്ഷയിക്കുന്നു, നശിക്കുന്നു, ഇത് ശരീര നിയമമാണ്. ഇന്ദ്രിയങ്ങൾ അതാത് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. പ്രാണൻ, പഞ്ചപ്രാണന്മാർ അതാത് വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു. പ്രാണാപാനാദി ഇതെല്ലാം നിയമമുണ്ട്. ഇതാണ് സ്വപ്നവൃത്തികൾ എന്ന് പറയുന്നത്. ഈ നിയമങ്ങൾ നടപ്പിലാക്കിയതാര്? നടപ്പിലാക്കിയ ആളാണ് സാക്ഷി, സാക്ഷിഭൂതം. ആ സാക്ഷി ആരാണ്? പരമാത്മാവ് തന്നെ. സമഷ്ടി പ്രപഞ്ചത്തിനും നിയമത്തെ സൃഷ്ടിച്ചിരിക്കുന്ന ആ പരമാത്മാവ് തന്നെ ആ ശരീരത്തിനുള്ളിൽ സാക്ഷിയായിരുന്നു ഈ വൃഷ്ടി ശരീരത്തിന് നിയമങ്ങളെയും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാണ് നേരത്തെ പറയും ഭയം, മഹത് ഭയം. അതിന്റെ ഭയം മനുഷ്യന് സഹജമായിരിക്കുന്നു, ഭയമില്ലാത്ത മനുഷ്യനുണ്ട്. ജീവന് സഹജമായിരിക്കുന്ന ഒന്നാണ് ഭയം. വിശപ്പുണ്ടാവും പോലെ ഭയമായിരിക്കുന്നു. ഏത് ധീരൻ എന്നും ഉള്ളിലിരിക്കുന്നതാണ് ഭയം. ആ ഭയത്തിന് ആശ്രയമായിരിക്കുന്നതാണ് സാക്ഷി. ആ ഭയത്തെ നിലനിർത്തുന്നവനാണ് സാക്ഷി. സ്വാത്മവൃത്തി സാക്ഷിഭൂതം, ഏകം ബ്രഹ്മ, അതെന്താണ്? ഈ പ്രപഞ്ചത്തിന് നിയന്താവായിരിക്കുന്ന ഏകനായ പരമാത്മാവ് തന്നെ എന്നറിയുന്നവൻ, യാ ഏകദ്വിദുഹോ, ആരാണോ ഇതിനെ സാക്ഷാത്കരിക്കുന്നത്, തന്റെ ഉള്ളിൽ തന്നെ ഈ പരമാത്മ തത്വത്തെ സാക്ഷാത്കരിക്കുന്നത്, തന്നെ നടക്കുന്ന സർവവൃത്തികൾക്കും സാക്ഷിഭൂതനായി അതിനെ സാക്ഷാത്കരിക്കുന്നത് അവൻ അമൃത അമരണധർമാണ തേ ഭവന്തി, അവരെല്ലാം അമൃതന്മാരായിത്തീരുന്നു, സ്വതന്ത്രരായിത്തീരുന്നു, ഈ നിയമവ്യവസ്ഥകൾക്കെല്ലാം അതീതരായിത്തീരുന്നു എന്നത്. മനുഷ്യൻ ബാഹ്യമായി കൃത്രിമമായി സൃഷ്ടിക്കുന്ന നിയമവ്യവസ്ഥകൾക്ക് മാത്രമല്ല, അനാദിയായി ഈശ്വര സൃഷ്ടമായിരിക്കുന്ന നിയമവ്യവസ്ഥകളെയും അവൻ അതിലംഘിക്കുന്നു എന്നാണ്. ഇന്ദ്രിയധർമ്മങ്ങളെ, പ്രാണധർമ്മങ്ങളെ, ശരീരധർമ്മത്തെ എല്ലാം അതിക്രമിക്കുന്നു, അതാണ് പൂർണ്ണമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇന്ദ്രിയധർമ്മങ്ങൾക്കും പ്രാണധർമ്മങ്ങൾക്കും ശരീരധർമ്മങ്ങൾക്കുമെല്ലാം ജീവൻ വിധേയനായിരിക്കുന്നതാണ് അവന്റെ സഹജമായ അസ്വാതന്ത്ര്യം. അതിനെല്ലാം അതിക്രമിച്ച് സഹജമായ സ്വാതന്ത്ര്യത്തിൽ എത്തിച്ചേരുന്നു. സഹജമായ അസ്വാതന്ത്ര്യത്തിൽ കഴിയുന്ന ജീവന് ബാഹ്യമായ നിയമങ്ങളെ അനുസരിച്ചേ പറ്റൂ. ജീവന്റെ ബുദ്ധികൽപ്പിതമായ നിയമങ്ങളെ അവന് പാലിക്കണം. സമൂഹത്തിലുള്ള നിയമങ്ങൾ, വ്യക്തിജീവിതത്തിലുള്ള നിയമങ്ങൾ എല്ലാം ജീവന്റെ ബുദ്ധികൽപ്പിതമായ നിയമങ്ങളാണ്. ഭക്ഷണം കഴിക്കുന്നതിന് നിയമം, വസ്ത്രം ധരിക്കുന്നതിന് നിയമം, എല്ലാത്തിനും ഉടുപ്പിനും നടക്കുന്ന എല്ലാ നിയമങ്ങളും മനുഷ്യനുണ്ടാക്കിയിരിക്കുന്നു കാലദേശങ്ങൾക്കനുസരിച്ച്. ഇതെല്ലാം മനുഷ്യൻ പാലിക്കാൻ ബാധ്യസ്ഥനായിരിക്കുന്നു. എന്തുകൊണ്ട്? അവൻ സഹജമായി നിയമവ്യവസ്ഥകൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു. വാസനാബദ്ധമായിരിക്കുന്ന നിയമവ്യവസ്ഥകൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ആ നിയമങ്ങൾ എന്താണ്? ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി, പ്രാണന്മാരുടെ പ്രവൃത്തി, ശരീരധർമ്മങ്ങൾ, ഇതല്ല അജീവൻ സൃഷ്ടിച്ചതല്ല, അനാദികാലമായി അവനും ഇരിക്കുന്ന നിയമങ്ങളാണ്, ഈശ്വര സൃഷ്ടമായ നിയമങ്ങളാണ്. ഈ നിയമങ്ങൾക്ക് അവൻ അധീനനായിരിക്കുന്നിടത്തോളം കാലം ബാഹ്യ നിയമങ്ങളെ പാലിച്ചേ തീരും, അതിൽ നിന്ന് മുക്തിയില്ല. എപ്പോഴാണോ അവൻ ഈ നിയമങ്ങൾക്ക് അതീതനായിത്തീരുന്നത്, എങ്ങനെ? ഇന്ദ്രിയങ്ങൾ ശബ്ദസ്പർശരൂപ രസവിഷയങ്ങൾക്ക് അധീനങ്ങളായി അതിന്റെ പിന്നാലെ പോകുന്നു, അതിനോട് ജീവൻ താതാമ്യപ്പെട്ടിരിക്കുന്നു, അവരുടെ സ്വാതന്ത്ര്യമില്ല. അതുപോലെ പ്രാണന്മാർ അതിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു, ശരീരം അതിന്റെ ധർമ്മത്തെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതിനോടെല്ലാം ആ സാക്ഷി ജീവഭാവത്തിൽ താതാമ്യപ്പെട്ടിരിക്കുന്നു. ഇതാണ് സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഇതാണ് നിയമം. ഈ നിയമത്തെ മറികടക്കുന്നവൻ, ഈ ധർമ്മങ്ങളിൽ നിന്നെല്ലാം നിരപേക്ഷനായിരിക്കുന്നവൻ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സ്വാത്മവൃത്തി സാക്ഷിഭൂതനായിരിക്കുന്നവൻ, ആത്മനിഷ്ഠനായിരിക്കുന്നവൻ, അവൻ അമരണധർമാണ മരണമില്ലാത്തവനായിത്തീരുന്നു, സ്വതന്ത്രനായിരിക്കുന്നു, സ്വസാക്ഷിഭാവത്തെ സാക്ഷാത്കരിച്ചു. ബാക്കിയുള്ളവരെല്ലാം ഈ നിയമത്തിന് അധീനരായിരിക്കുന്നു, സർവജീവന്മാരും എന്നുള്ളതാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത്.